പ്രൈസ് ദ ലോർഡ്. ഞാൻ വചനത്തിൻ്റെ മഹത്വം, സാംസ് ചാപ്റ്റർ 119:116. 119-ാം സങ്കീർത്തനം 116-ാമത്തെ വാക്ക്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. ലോർഡ്, ഓപ്പൺ അവർ ഐസ് ടു റെക്കഗ്നൈസ് യുവർ ഗ്ലോറി, ടു ഫൈൻഡ് കറേജ് ഇൻ യുവർ മൈറ്റ്. യഹോവയുടെ മഹത്വവും തേജസ്സും അനുഭവിച്ചറിയുവാൻ ദൈവവചനം നമ്മെ സഹായിക്കുന്നു. യഹോവയുടെ വചനത്തിൽ ആശ്രയിക്കുന്നവന് മാത്രമേ അവൻ്റെ മഹത്വവും തേജസ്സും സ്വന്തം നാവുകൊണ്ട് പാടുവാൻ കഴിയുകയുള്ളൂ. യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കണ്ട് തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, യഹോവ വന്ന് രക്ഷിക്കുമെന്ന് യെശയ്യാപ്രവചനം 35:3-4 വാക്യങ്ങളിൽ കാണുന്നു. പുതിയ നിയമത്തിൽ വചനമാകുന്ന യേശു, യേശുക്രിസ്തുവിൻ്റെ മഹത്വം ക്രിയ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റത്തെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. വചനം ഒരു വ്യക്തിയിൽ ക്രിയ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ലൂക്കോസ് 6:6-11 വാക്യങ്ങൾ വായിച്ചാൽ, ശബത്തിൽ പള്ളിയിൽ ഉപദേശിക്കുന്ന ഗുരുവിനെ നമുക്ക് കാണാം. വചനത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അതിൻ്റെ മാറ്റു കുറയ്ക്കാൻ ശത്രു ഒരുങ്ങുമെന്നുള്ളതും അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു ആലയത്തിൽ ചെന്നപ്പോൾ ആദ്യം ചെയ്തത് രോഗികളെ സൗഖ്യമാക്കുകയല്ലായിരുന്നു, ആദ്യം വചനം പറഞ്ഞു. ആ വചനത്തിൻ്റെ മഹത്വമാണ് പിന്നീട് ക്രിയ ചെയ്യുന്നത്. വചനമാകുന്നവൻ തൻ്റെ മുമ്പിലിരിക്കുന്ന ശത്രുവിൻ്റെ ചിന്തകളെ മുന്നമേ കാണും. അന്ന് ശബത്തിൽ തൻ്റെ മുമ്പിലിരുന്ന ശത്രുക്കളുടെ ഉള്ളമറിഞ്ഞവൻ അവിടെ ഉണ്ടായിരുന്ന വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നടുവിൽ നിൽക്ക. പഴയ സാഹചര്യത്തിൽ നിന്ന് നീ മാറണം. ഒതുങ്ങിക്കൂടി ഒരിടത്തിരിക്കാനുള്ളതല്ല, നീ എഴുന്നേൽക്കണം. യഹോവ എഴുന്നേറ്റാൽ ശത്രു ചിതറി ഓടുന്നത് പോലെ യഹോവയുടെ വാക്ക് കേട്ട് നീ എഴുന്നേറ്റാലും നിന്റെ ശത്രുക്കൾ ചിതറി ഓടും. വിശ്വസിക്കുക. നിന്റെ ജീവിത തകർച്ചകൾ വരുത്തിയ ചില കെട്ടുകൾ, ചില ബന്ധനങ്ങൾ വചനത്താൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക തന്നെ വേണം. ഈ പരിഹാസികളുടെ മുമ്പിലാണ് യേശു പറഞ്ഞത്, നീ എഴുന്നേൽക്ക. തുടർന്ന് പറഞ്ഞത്, നിന്റെ കൈ നീട്ടുക. യെസ്, അവിടെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. അവൻ ചിന്തിച്ചില്ല, അയ്യോ ഈ വരണ്ടു കിടക്കുന്ന കൈ എങ്ങനെയാ ഞാൻ നീട്ടുന്നതെന്ന്. ഇന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ ആ കൈ നീട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ചോദ്യമോ സംശയമോ ഇല്ല. ആദ്യം വചനം കേട്ടവൻ്റെ ഉള്ളിൽ വചനം ക്രിയ ചെയ്ത് കഴിഞ്ഞു. വചനം ക്രിയ ചെയ്തതിനാൽ അവന് കൈ നീട്ടാൻ എളുപ്പമായിരുന്നു. യെസ്, പ്രൈസ് ദി ലോർഡ്. യേശു അവനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കൈ നീട്ടി, അവൻ്റെ കൈയുടെ വരൾച്ച മാറിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കൈക്ക് സൗഖ്യം വന്നത് കണ്ടു. പ്രിയരെ, രോഗത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ ഒതുങ്ങുകയാണോ? ഓ, ഈ രോഗം ഇനി പോകത്തില്ല, ഇതും കൊണ്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. അങ്ങനല്ല, നിന്നിലേക്ക് ദൈവിക ശക്തികൾ അനുഗ്രഹങ്ങൾ എത്തുമ്പോൾ നിന്നെ അവഗണിച്ച് വിമർശിക്കുന്നവരെ കണ്ടും നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. യേശു പറയുന്ന ശബ്ദം കേൾക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ എഴുന്നേൽക്ക്, തല ഉയർത്തി തന്നെ നിൽക്ക്. ആത്മീയ വരൾച്ചയിലാണോ നിങ്ങളുടെ വിശ്വാസം? വേണ്ട, എഴുന്നേക്കാൻ പറഞ്ഞ എഴുന്നേറ്റോണം, വരണ്ട വിശ്വാസം മാറ്റണം. വചനത്തിൻ്റെ മഹത്വം സ്വീകരിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ പ്രശ്നങ്ങളെ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കുക. നിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞു. കുറവുകൾ ഉള്ളവനെ നമുക്ക് ഒരിക്കൽ ഒരിടത്ത് കാണാം. ലൂക്കോസ് 19:1-8 വാക്യങ്ങൾ. ആ നാട്ടുകാർ അവനെ പല കുറവുകളും കണ്ടിട്ടുണ്ട്. അവർ അവനെ മുദ്ര കുത്തിയിരുന്നത് പാപിയായ മനുഷ്യനെന്നാണ്. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാം. ലൂക്കോസ് 19:1-8 വാക്യത്തിൽ ഒരു സക്കായിയെ നമുക്ക് കാണാം. അവനിലും വചനം വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. യേശുവിനെ കാണാനുള്ള ആഗ്രഹം അവനിൽ വരുത്തിയ മാറ്റം നോക്കാം. അവനിൽ കുറേ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നാമത്തേത്, അവൻ അന്യായമായി ചുങ്കം പിരിക്കുന്നവന്. ചുങ്കം പിരിച്ച് അവൻ ഒത്തിരി വസ്തുവകകളൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. കാരണം ചുങ്കം അന്യായമായാണ് പിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പണം പിരിച്ചെടുത്തപ്പോൾ അവൻ ധനവാനായി. അപ്പോൾ ഒന്നാമത്തെ കുറ്റം അവൻ ചുങ്കം പിരിക്കുന്നവനാണ്. രണ്ടാമത് അവൻ ധനവാനാണ്. മൂന്നാമത് വളർച്ചയിൽ കൂറിയവനാണ്. നാലാമത് അവന് മരം കയറ്റം അറിയത്തില്ല. ഈ നാല് കുറവുകൾ അവനുള്ളിൽ ഉണ്ടെങ്കിലും യേശു അതിലെ വരുന്നെന്ന് പറഞ്ഞപ്പം അവൻ്റെ ഉള്ളിലൊരാഗ്രഹം, യേശുവിനെ ഒന്ന് കാണണം. ഇത് വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എത്ര കുറവുകളുള്ളതിനെയായാലും വചനം സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വചനം അവിടെ ക്രിയ ചെയ്യും. ഒരിക്കലും വിതച്ചത് നശിച്ചു പോകത്തില്ല. ദൈവം തമ്പുരാൻ ഒരാളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ആ രക്ഷ അവിടെ ക്രിയ ചെയ്തിരിക്കും. ഇനി എഴുന്നേക്കത്തില്ല, ഇനി നടക്കത്തില്ല, ഇനി ഒന്നും ചെയ്യത്തില്ല എന്ന് വിമർശിക്കുന്നവർ കാണാം. പക്ഷേ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എഴുന്നേൽക്കാ. വിലാപങ്ങൾ 3:25 പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാണ്. അന്വേഷിക്കുന്നവർക്ക് നല്ലവനായ യഹോവ. ഈ സക്കായിയുടെ, ഈ കുള്ളൻ്റെ മരം കയറാൻ അറിയാൻ വയ്യാത്തവൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്തു. അവൻ യേശുവിനെ അന്വേഷിക്കണമെന്ന് കാണണമെന്നൊരാഗ്രഹം. ഒറ്റ ഓട്ടമായിരുന്നു ഓടി അവൻ മുമ്പോട്ടാ ഓടിയത്. നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ പുറകോട്ട് ഓടുന്നവരാ. എന്നാൽ അവൻ ഓടിയത് മുമ്പോട്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ടോടാം. ഓടിക്കഴിഞ്ഞപ്പോൾ അവൻ ചെയ്തത് എങ്ങനെ ആ മരത്തെ കയറിയെന്ന് അവനറിയത്തില്ല. അവൻ കയറി ഇലയുടെ ഇടയിൽ ഒളിച്ചു ഇരുന്നു. അവിടെ എത്തിയപ്പോൾ ഗുരു അവനെ പേര് ചൊല്ലി വിളിച്ചു, സക്കായിയെ ഇറങ്ങി വാ. ഭവൻ ബദ്ധപ്പെട്ടിറങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ബദ്ധപ്പെട്ടിറങ്ങിയെങ്കിൽ അവൻ ബദ്ധപ്പെട്ടായിരിക്കും കയറിയത്. ആ ബദ്ധപ്പാട് അവൻ അറിഞ്ഞില്ല. കാരണം യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം. നമ്മൾ കാണണമെന്ന ആഗ്രഹം വരുമ്പോൾ കാണണം. നമ്മൾ ആ ആഗ്രഹത്തെ എല്ലാം അങ്ങ് ഇല്ലായ്മയാക്കുന്നവരാണ്. കാരണം പറയുന്നത്, ഓ വേദവസം പിടിച്ചങ്ങനെ വായിക്കുന്നേ, എനിക്ക് കണ്ണ് കാണത്തില്ലല്ലോ, അല്ലേ എനിക്ക് അക്ഷരം അറിയത്തില്ലല്ലോ, അത്രയും വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല, ഇങ്ങനെ ഒത്തിരി കാരണം പറഞ്ഞ് മാറ്റിവെക്കും. അല്ല, യേശുവിനെ കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവനെ അന്വേഷിച്ച് നീ മുമ്പോട്ട് പോകണം. അവിടെ യേശു പറഞ്ഞത്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടുന്നതാകും. യേശു വീട്ടിൽ പാർക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. അതിനൊന്നും നമ്മൾ അർഹരല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, നീ ഇല്ലാതെ ഒരു വീട്ടിൽ എനിക്ക് പാർക്കാൻ ഇടവരരുത്. യേശുവേ, നീ എൻ്റെ വീട്ടിൽ പാർക്കണം. നീയാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ നിന്റെ കുറവുകളെ പറയടാന്നൊന്നും പറഞ്ഞില്ല സക്കായിയോട്. സക്കായി വൺ ബൈ വൺ താൻ ചെയ്ത തെറ്റുകളെല്ലാം വിളിച്ചു പറഞ്ഞു. അന്യായമായി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അന്യായമായി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, ആരെ ഞാൻ അധികം സ്നേഹിച്ചിട്ടില്ല, യജമാനെ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചതിൻ്റെ ഇരട്ടിയായി മടക്കി കൊടുത്തോളാം. പശ്ചാത്താപം കഴിഞ്ഞു. യേശുവിൻ്റെ മുൻപിൽ ബദ്ധപ്പെട്ടിറങ്ങി വന്നവൻ തൻ്റെ പാപത്തെയും പാപപരിഹാരത്തെയും ഏറ്റുപറഞ്ഞു. പ്രിയരെ, എത്ര നാളായി നമ്മൾ വചനം കേൾക്കുന്നു. ഇത് ഡിസംബർ മാസമാണ്. ഒരു വർഷം കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ ഒരു പാട്ട് സാധാരണ പാടത്തില്ലേ, എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി നിൻ്റെ ഒരായുസ്സൂടെ നീ കളഞ്ഞില്ലേ, ഒരു വർഷം കൂടെ നീ കളഞ്ഞില്ലേ. ഈ വർഷം തീരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊടുക്കാം. കർത്താവെ, ലോകത്തിൻ്റെ ഇമ്പത്തിന് വേണ്ടി ഞാൻ സമയം കളഞ്ഞു പോയത്, നിന്നെ കാണാനുള്ള ആഗ്രഹം മാറ്റിവെച്ചത് കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. സദൃശവാക്യം 8:17 പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന്. ജാഗ്രതയോടെ അന്വേഷിക്കുന്നവന് യേശുവിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ വേറെ ആരും യേശുവിനെ കാണരുതെന്ന് വിചാരിക്കരുത്. നിനക്ക് കിട്ടിയ വചനം എത്രത്തോളം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. ആലയത്തിൻ്റെ വാതിക്കലിരുന്ന ഒരു അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനുണ്ടായിരുന്നു. ആരും അവനെ ശ്രദ്ധിച്ചില്ല. അവനവിടെ ഇരിക്കുക, ആലയത്തിൽ കയറുന്നുണ്ട്, എല്ലാവരും ഇറങ്ങുന്നുമുണ്ട്. ആ കയറ്റത്തിനും ഇറക്കത്തിനും ഒന്നും ഒരർത്ഥവുമില്ല. ബലഹീനനായ ഒരുവനുണ്ടെങ്കിൽ ആത്മീയ മുടന്തനായിട്ട് അവനെ അവിടെ ഇരുത്തുകയല്ല വേണ്ടത്. ആത്മീയ മുടന്തന്മാരെ ക്രിസ്തുവിൽ എഴുന്നേൽക്കുന്നവരാക്കി തീർക്കുക. അതാണ് ബെന്തിക്കോസ് നാളിലെ ആത്മവ്യാപാരം അനുഭവിച്ച് നിറവോടെ വന്ന പത്രോസ് യോഹന്നാനും ചെയ്തത്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന്. അവൻ എഴുന്നേറ്റു, അവൻ്റെ ആത്മീയ മുടന്തിനെ മാറ്റി അവൻ എഴുന്നേറ്റു. എഴുന്നേറ്റവൻ എന്താ ചെയ്തത്? നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ആത്മീയ മുടന്തന്മാർ ഈ ആലയത്തിനകത്തിരുന്നാൽ ആലയത്തിൽ കയറുന്നവൻ ആലയത്തിൻ്റെ സംതൃപ്തി കിട്ടത്തില്ല. ആത്മീയ മുടന്തന്മാരെ എല്ലാവരുടെ മുടന്ത് മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനം ശക്തിയായി അവിടെ വിളമ്പുമ്പോൾ ആലയത്തിനകത്ത് ആത്മസന്തോഷം വരും. അവിടെയാണ് ആത്മസന്തോഷം കൊണ്ട് ആനന്ദിക്കുന്നത്, ആത്മ മാരി അവിടെ പെയ്യുന്നത്. ആത്മീയ മുടന്തന്മാരില്ലാത്തതായി ആത്മീയ ശുശ്രൂഷ ആലയങ്ങളിൽ നടക്കുവാൻ സർവശക്തനെ സഹായിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഡിസംബർ മാസം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ആത്മീയ മുടന്ത് മാറ്റുക, ഈ ഒരു തീരുമാനത്തോടുകൂടെ പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ദൈവം സഹായിക്കട്ടെ. bible.com.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ.